SBS റേഡിയോ.
നിജു, ഒട്ടുമിക്കവരുടെയും മനസ്സിൽ തോന്നിയൊരു കാര്യമാണ് പല അഭിപ്രായ വോട്ടെടുപ്പുകളിലും ലേബർ പാർട്ടി ജയിക്കുമെന്ന് പ്രവചിച്ചിരുന്നത്. എന്തുകൊണ്ടാണ് ഈ അഭിപ്രായ വോട്ടെടുപ്പ് തെറ്റിപ്പോയത് എന്ന് സംബന്ധിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നത്?
തീർച്ചയായും ഡെലിസ്. ഇപ്പോൾ ഒരുപക്ഷെ ഓസ്ട്രേലിയയുടെ ഒരു ചരിത്രം നോക്കുകയാണെങ്കിൽ സമീപകാലത്തെല്ലാം തന്നെ അഭിപ്രായ വോട്ടെടുപ്പുകൾ ഏറെക്കുറെ ശരിയാകുന്ന ഒരു ചരിത്രമാണ് കണ്ടുവരുന്നത്. ലോകത്തിന്റെ മറ്റു പല ഭാഗങ്ങളിൽ, ഇന്ത്യയിലൊക്കെ നമുക്കറിയാം, ഒരുപാട് തവണ അഭിപ്രായ വോട്ടെടുപ്പുകളും എക്സിറ്റ് പോളുകളും തെറ്റുമ്പോഴും ഓസ്ട്രേലിയയിൽ അത് ഏറെക്കുറെ ശരിയാകുന്ന ഒരു പ്രവണതയാണ് കണ്ടുവന്നിരുന്നത്. പക്ഷേ ഇത്തവണ അഭിപ്രായ വോട്ടെടുപ്പുകളെയും എക്സിറ്റ് പോളിനെയും പൂർണ്ണമായും തെറ്റിച്ചുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് ഫലം, വോട്ടെടുപ്പ് ഫലം പുറത്തു വന്നിരിക്കുന്നത്. അഭിപ്രായ വോട്ടെടുപ്പുകളുടെ രീതിയിലല്ല വോട്ടർമാർ ചിന്തിച്ചിരിക്കുന്നത് എന്ന കാര്യമാണ് വ്യക്തമായിരിക്കുന്നത്. ഇപ്പൊ ന്യൂസ് പോൾ, യൂഗവ്, ഗാലക്സി, ഇപ്സോസ്, റീസ്റ്റേൽ തുടങ്ങിയ പോളുകൾ എല്ലാം തന്നെ ലേബർ പാർട്ടിക്ക് 51% പ്രിഫറൻഷ്യൽ വോട്ടുകളും ലിബറൽ സഖ്യത്തിന് 49% ടു പാർട്ടി പ്രിഫറൻസ് ആണെങ്കിൽ വോട്ടുകൾ ലഭിക്കും എന്നുള്ളതായിരുന്നു. ലേബർ പാർട്ടിക്ക് 80 സീറ്റുകൾ വരെ ലഭിക്കും എന്നുള്ളതായിരുന്നു എക്സിറ്റ് പോൾ ഫലങ്ങളും മറ്റും സൂചിപ്പിച്ചിരുന്നത്. പക്ഷെ അതിനെ പൂർണ്ണമായും നിഷ്പ്രഭമാക്കിക്കൊണ്ട് 51% വോട്ടുകൾ ലിബറൽ നാഷണൽ സഖ്യത്തിന് ലഭിക്കുമെന്നാണ് ഇപ്പോഴുള്ള കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇതിൽ പ്രധാനമായും ഒരുപക്ഷെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 1993 ശേഷമാണ് ഇത്തരത്തിൽ എക്സിറ്റ് പോളുകളും അഭിപ്രായ വോട്ടെടുപ്പുകളും പൂർണ്ണമായും തെറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. 93 പോൾ കീറ്റിംഗിന്റെ നേതൃത്വത്തിലുള്ള ലേബർ പാർട്ടി വീണ്ടും അധികാരത്തിലെത്താനുള്ള സാധ്യതയില്ല എന്നും ലിബറൽ സഖ്യത്തിന് അധികാരത്തിലെത്താൻ കഴിയുമെന്നുമായിരുന്നു അന്നത്തെ അഭിപ്രായ വോട്ടെടുപ്പുകൾ. എന്നാൽ അതിനെയെല്ലാം മാറ്റിക്കൊണ്ട് ലേബർ പാർട്ടി തന്നെ വീണ്ടും അധികാരത്തിലെത്തിയ ഒരു സാഹചര്യം കണ്ടെത്തിയിരുന്നു. ഇപ്പോൾ വീണ്ടും ഈ ഒരു ഇത്തരത്തിലൊരു തെറ്റുണ്ടാകാൻ പ്രധാനപ്പെട്ട കാരണങ്ങളായി തെരഞ്ഞെടുപ്പ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് ഏറ്റവും പ്രധാനമായി 2 കാരണങ്ങളാണ്. ഒന്ന്, ഈ സാമ്പിളുകൾ എടുക്കുന്നതിലെ പ്രശ്നങ്ങളാണ്. കാരണം ഓസ്ട്രേലിയയിലെ ഒരു ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ലാൻഡ് ഫോൺ ലൈനുകളിൽ വിളിച്ചുകൊണ്ടാണ് സാമ്പിളുകൾ ശേഖരിച്ചിരുന്നത്. ടെലിഫോൺ ഡയറക്ടറിയിൽ നിന്ന് റാൻഡമായി ഒരു ക്രമവുമില്ലാതെ ലാൻഡ് ഫോൺ ലൈനുകൾ വെച്ച് ആൾക്കാരെ വിളിക്കുകയും അവരുടെ അഭിപ്രായങ്ങൾ ശേഖരിക്കുകയും ചെയ്യുക എന്ന രീതിയായിരുന്നു പിന്തുടർന്നത്. പക്ഷേ ഇപ്പോൾ സമീപകാലത്തായി ആൾക്കാർ ലാൻഡ് ഫോൺ ഉപയോഗിക്കുന്നത് കുറഞ്ഞതോടുകൂടി മൊബൈൽ ഫോണിലേക്ക് വിളിക്കുകയും അല്ലെങ്കിൽ തന്നെ ഇന്റർനെറ്റ് ഉപയോഗിക്കുക അങ്ങനെയുള്ള രീതികളിലേക്ക് മാറിയിരുന്നു. സ്വാഭാവികമായും ലാൻഡ് ഫോൺ ഉപയോഗിക്കുമ്പോൾ വ്യക്തമായി ഒരു വോട്ടറുടെ മണ്ഡലം, സീറ്റ് ഏതാണ്, അവർ ഏത് സാഹചര്യത്തിൽ നിന്ന് വരുന്നവരാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ അറിയാൻ കഴിയുമായിരുന്നു. ഈ മൊബൈൽ ഫോണും ഇന്റർനെറ്റും ആയതോടുകൂടി അത്തരത്തിൽ വ്യക്തമായിട്ടുള്ള സാമ്പിളുകൾ കിട്ടുന്നില്ല, കിട്ടുന്ന സാമ്പിളുകളുടെ പോലും വിശ്വാസ്യത മനസ്സിലാക്കാൻ കഴിയുന്നില്ല തുടങ്ങിയ പ്രശ്നങ്ങൾ വന്നു. ഇതാണ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായി കാണുന്നത്. അതോടൊപ്പം തന്നെ നേരത്തെ ഒരു വ്യക്തി, ഒരു ആളിരുന്ന്, ഒരു മനുഷ്യനിരുന്ന് വിളിച്ചാണ് ചോദ്യങ്ങൾ ചോദിച്ചിരുന്നത്. ഇപ്പോൾ അത് റോബോട്ട് കോളുകളായി മാറിയിട്ടുണ്ട്. അതായത് നേരത്തെ റെക്കോർഡ് ചെയ്ത് വച്ചിരുന്ന ചോദ്യങ്ങൾ അതിനുത്തരം പറയുന്ന അവസ്ഥ ആ രീതിയിലേക്ക് മാറിയിരിക്കുന്നു. ഇതെല്ലാം തന്നെ സാമ്പിളുകളുടെ വിശ്വാസ്യത കുറയാനുള്ള വഴിയൊരുക്കി എന്നാണ് വിലയിരുത്തൽ. രണ്ടാമത്തെ ഒരു കാര്യം, ഒരു ഹേർഡിംഗ് എന്നൊരു സമ്പ്രദായം, അതായത് ഏതെങ്കിലും ഒരു സ്ഥാപനം തങ്ങളുടെ ഫലം തെറ്റായി പോകുമോ മറ്റുള്ളവരുടെ ഫലം ശരിയായി പോകുമോ എന്നൊരു ഭയത്താൽ ഈ ഒപ്പീനിയൻ പോളിന്റെ, അഭിപ്രായ വോട്ടെടുപ്പുകളുടെ ഫലത്തിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തുന്ന ഒരു രീതിയുണ്ട്. അതായത് 3-4 കമ്പനികൾ ഒപ്പീനിയൻ പോൾ നടത്തുമ്പോൾ ഒരു കമ്പനിക്ക് മാത്രം വ്യത്യസ്തമായിട്ടുള്ള റിസൾട്ട് ഫലം കിട്ടുകയാണെങ്കിൽ മറ്റുള്ളവരുടെ ഫലവുമായി യോജിക്കുന്നതിന് വേണ്ടി അവർ ചെറിയ മാറ്റങ്ങൾ വരുത്തും. അത്തരത്തിൽ മുൻപേ പോകുന്ന ഒരു ഒപ്പീനിയൻ പോളിന്റെ രീതിയിലേക്ക് മറ്റുള്ളവരും തുടർന്ന് പോകുന്ന ഒരു രീതിയുണ്ട്. ആ ഒരു രീതിയാകാം ഒരുപക്ഷെ ഇപ്പോൾ ഇത് തെറ്റാകാനുള്ള കാരണമെന്നും വിലയിരുത്തലുകളുണ്ട്. നേരത്തെ ബ്രെക്സിറ്റിലും അമേരിക്കൻ തെരഞ്ഞെടുപ്പിലും എല്ലാം തന്നെ പൂർണ്ണമായും എക്സിറ്റ് പോളുകളും അഭിപ്രായ വോട്ടെടുപ്പുകളും തെറ്റായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഓസ്ട്രേലിയയിലും അതേ രീതിയിലേക്ക് പോവുകയാണ്. എന്തായാലും ചർച്ചകൾ ഇപ്പോൾ സജീവമായി നടക്കുന്നത് ഇനി എക്സിറ്റ് പോളുകളെയും ഒപ്പീനിയൻ ന്യൂസ് പോൾ പോലുള്ള ഒപ്പീനിയൻ പോളുകളെയും ഓസ്ട്രേലിയക്കാർ, ഓസ്ട്രേലിയൻ രാഷ്ട്രീയക്കാരും മാധ്യമങ്ങളും വിശ്വസിക്കേണ്ടതുണ്ടോ എന്നുള്ളതാണ്. കാരണം 30 തവണ ന്യൂസ് പോളിൽ തുടർച്ചയായി പരാജയപ്പെട്ടു എന്ന പേരിലായിരുന്നു മാൽക്കം ടേൺബുളിനെ പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറ്റുക വരെ ചെയ്തത്. ഇനിയും അത് വിശ്വസിക്കേണ്ട കാര്യമുണ്ടോ എന്ന ഒരു ചർച്ച ഓസ്ട്രേലിയയിൽ എന്തായാലും സജീവമാവുകയാണ്.
Tell us what you think. Rate this podcast on iTunes. It helps other people to find us.